2019 ഫെബ്രുവരി 7 വ്യാഴാഴ്ച കേരള കൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് KSRTC പ്രതിസന്ധികൾ അനാവരണം ചെയ്ത് കോവളം സതീഷ് കുമാർ തയ്യാറാക്കിയ എന്നെ തല്ലേണ്ട എന്ന പംക്തിയുടെ 2 ഭാഗം. ഇവരെ എന്തിനാണ് വെയിലത്ത് കിടത്തുന്നത്? സെക്രട്ടേറിയറ്റിനടയിൽ പൊരിവെയിലത്ത് നീല യൂണിഫോമും ധരിച്ച് കിടക്കുന്ന സമരക്കാർ. അവർ ചിലപ്പോൾ ശയനപ്രദക്ഷിണം നടത്തും, ചിലപ്പോൾ തൊണ്ട പൊട്ടി മുദ്രാവാക്യം വിളിക്കും. KSRTCക്ക് താങ്ങായി നിന്നവരാണിവർ. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ KSRTC ഉപയോഗിച്ച ശേഷം വലിച്ചെറിയപ്പെട്ടവർ. ഇവർ എംപാനലുകാർ. ജോലി ചെയ്താൽ മാത്രം കൂലി. ബസ് സർവീസുകൾ മുടങ്ങാതിരിക്കാൻ ഇവർ വേണം. സ്ഥിരം ജീവനക്കാർ അവധിയെടുത്ത് മാറി നിൽക്കുമ്പോഴും ഇവർ വേണം. തിക്കും തിരക്കും നിറഞ്ഞ റൂട്ടുകളിൽ ഒരു മടിയും കൂടാതെ ഡബിൾ ബെല്ല് കൊടുക്കാൻ ഇക്കൂട്ടത്തിലെ ആണും പെണ്ണും എപ്പോഴും റെഡി. എന്നിട്ടും എന്തേ ഇവർക്ക് ഇങ്ങനെയൊരു ദുർവിധി? കാരണക്കാർ KSRTC മാനേജ്മെന്റ് മാത്രമല്ല, മാറി മാറി വന്ന സർക്കാരുകളും ഭരണം നിയന്ത്രിച്ച രാഷ്ട്രീയ പാർട്ടികളുമാണ്. അവർ സൃഷ്ടിച്ച കീഴ്വഴക്കങ്ങളാണ്. ഇവരെ മുതലെടുത്തവരിൽ കോർപ്പറേഷനിലെ തൊഴിലാളി സംഘടനാ നേതാക്കൾക്കും ചെറുതല്ലാത്ത പങ്കുണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയും അല്ലാതെയുമൊക്കെ താൽക്കാലിക ജീവനക്കാരായി പ്രവേശിക്കുന്നവരെ രാഷ്ട്രീയ തീരുമാനത്തിന്റെ പേരിൽ സ്ഥിരപ്പെടുത്തുന്ന രീതി കൊണ്ടുവന്നത് ഗതാഗത വകുപ്പ് ഭരിച്ചിരുന്നവരാണ്. അതുകൊണ്ട് തന്നെ എന്നെങ്കിലും ജോലി സ്ഥിരപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ താൽക്കാലിക തൊഴിലാളിയും തുടരുന്നത്. അപ്പോഴും വേറൊരു കൂട്ടർ അർഹതപ്പെട്ട തൊഴിലിനുവേണ്ടി പുറത്ത് കാത്തുനിൽപ്പുണ്ടായിരുന്നു. PSC പരീക്ഷ എഴുതി വിജയിച്ച് അഡ്വൈസ് മെമ്മോ ലഭിച്ചവർ. ജോലി നേടാനുള്ള അവരുടെ ന്യായമായ അവകാശം തുടർച്ചയായി നിഷേധിക്കപ്പെട്ടപ്പോഴാണ് കോടതി ഇടപെട്ടത്. കോർപ്പറേഷന്റെ തലപ്പത്തിരുന്നവർ ജീവനക്കാരുടെ ഒഴിവ് കണക്കാക്കിയതിലെ പിഴവാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് മുഖ്യ ഹേതു. പുതിയ ബസ്സുകൾ വാങ്ങുന്നതിനനുസരിച്ചോ ഷെഡ്യൂളുകൾ തുടങ്ങുന്ന മുറയ്ക്കോ തസ്തിക സൃഷ്ടിക്കാനുള്ള അധികാരം KSRTCക്കുണ്ട്. കൂട്ടത്തിൽ കടലാസിൽ മാത്രമുള്ള ഷെഡ്യൂളുകളുമുണ്ട്. അവ റദ്ദാക്കാതെയായിരിക്കും പുതിയത് തുടങ്ങുന്നത്. 2012 മെയ്യിൽ 3808 റിസർവ് കണ്ടക്ടർമാരുടെ ഒഴിവുകളാണ് ഉണ്ടായിരുന്നത്. ഇത് സംബന്ധിച്ച് 2 തവണ KSRTC PSCക്ക് കത്ത് നൽകി. ഇതാണത്രേ ഒഴിവുകൾ ഇരട്ടിക്കുന്നതിന് കാരണം. മാത്രമല്ല, ഭാവിയിൽ 500 ബസ്സുകൾ വാങ്ങുമെന്നും അതിലൂടെ വീണ്ടും കൂടുതൽ ഒഴിവുകൾ വരുമെന്നുമുള്ള ഒരു കണക്കുകൂടി KSRTC നൽകി. ഇതുൾപ്പെടെ എല്ലാ ഒഴിവുകളും കണക്കിലെടുത്ത് റാങ്ക് ലിസ്റ്റിലെ 9300 പേർക്ക് PSC അഡ്വൈസ് മെമ്മോ നൽകി. അതിനിടയ്ക്കും KSRTC എംപാനലുകാരെ സ്ഥിരപ്പെടുത്തിക്കൊണ്ടിരുന്നു. എന്നാൽ PSC അഡ്വൈസ് ചെയ്തവരെ തള്ളാൻ KSRTCക്ക് കഴിഞ്ഞതുമില്ല. 2013 മുതൽ 2016 വരെയായി 9300 പേർക്കും നിയമനം നൽകാൻ നടപടി ആരംഭിച്ചു. ഇതിൽ 5249 പേർ മാത്രമാണ് ജോലിയിൽ പ്രവേശിച്ചത്. ശേഷിച്ച 4051 NJD, അതായത് നിയമനോപദേശം ലഭിച്ചിട്ടും ജോലിക്ക് എത്താത്തവർ. ഇവർ ഒഴിവുകൾ PSCയെ അറിയിച്ചിരുന്നില്ല. ജോലിക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ വെറുതെയിരിക്കില്ലല്ലോ. അവർ ഓരോ യൂണിറ്റിലും വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകി ഒഴിവുകളുടെ കണക്കുകൾ ശേഖരിച്ചു. അർഹതപ്പെട്ട ജോലി ആവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചു. സമരം നടത്തി. ആരും ഗൗനിച്ചില്ല. പിന്നീടാണ് കോടതിയെ സമീപിച്ച് അനുകൂല വിധി നേടിയത്. ഇവരുടെ നിയമനകാര്യത്തിൽ KSRTC ഉഴപ്പിയപ്പോൾ ആവശ്യത്തിന് കൊട്ട് കോടതി കൊടുക്കുകയും ചെയ്തു. അതിന്റെ തിക്തഫലം അനുഭവിക്കുന്നത് 3861 താൽക്കാലിക കണ്ടക്ടർമാരാണ്. അതിൽ തന്നെ ഇപ്പോൾ സമരമുഖത്തുള്ളത് 1000 പേരും. R ബാലകൃഷ്ണപിള്ള ഗതാഗത മന്ത്രിയായിരുന്ന 1991-95 കാലത്താണ് എംപാനൽ എന്നൊരു വിഭാഗത്തെ സൃഷ്ടിക്കുന്നത്. അക്കാലത്ത് സ്ഥിര ജീവനക്കാർ നടത്തിയ സമരത്തെ പൊളിക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തിന്റെ ഭാഗമായിരുന്നു അത്. സ്ഥിര ജീവനക്കാരുടെ അഭാവത്തിൽ ജോലി ചെയ്യാൻ സന്നദ്ധരായ ജീവനക്കാരുടെ പട്ടികയാണ് എംപാനൽഡ്. സെക്യൂരിറ്റി നിക്ഷേപമടയ്ക്കാൻ തയ്യാറായവർക്കെല്ലാം നിയമനം നൽകിക്കൊണ്ട് ദിവസം 35 രൂപയും ഡ്രൈവർക്ക് 40 രൂപയുമായിരുന്നു അക്കാലത്ത് ഡ്യൂട്ടി 1 പ്രതിഫലം. സ്ഥിര ജീവനക്കാർക്ക് 150 രൂപയും. ആദ്യം കണ്ടക്ടർ ഡ്രൈവർ തസ്തികകളിൽ മാത്രമായിരുന്നു നിയമനം. 300 പേരാണ് തുടക്കത്തിൽ എംപാനൽ ജീവനക്കാരായി ഉണ്ടായിരുന്നത്. പിന്നീട് മെക്കാനിക്കൽ, മിനിസ്റ്റീരിയൽ ഉൾപ്പെടെ എല്ലാ വിഭാഗങ്ങളിലേക്കും എംപാനൽ നിയമനത്തിന് തീരുമാനമായി. താൽക്കാലിക ജീവനക്കാരെ ആവശ്യമുള്ളപ്പോൾ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നിന്നും ഉദ്യോഗാർത്ഥികളുടെ പട്ടിക വാങ്ങി. എന്നാൽ KSRTCയുടെ വ്യവസ്ഥകൾ പ്രകാരമായിരുന്നു താൽക്കാലിക നിയമനം. അവധികൾ ഒഴിവാക്കി, ദിവസക്കൂലി മാത്രം നൽകി, ബസ്സിൽ പോയാൽ മാത്രം ഡ്യൂട്ടി നൽകും. ഒഴിവുകളുടെ 60% പിന്നീട് PSCയെ അറിയിച്ചത്. ഭരണകക്ഷിയുടെ അനുയായികൾക്ക് നിയമനം നൽകാനുള്ള അവസരമായി ക്രമേണ എംപാനലിന്റെ സംവിധാനം മാറി. സംവരണ നിയമങ്ങൾ അട്ടിമറിക്കപ്പെട്ടു. ഒരു ഘട്ടത്തിൽ എംപാനൽ ലിസ്റ്റിൽ കടന്നുകയറിയവരിൽ ഏറിയ പങ്കും ഒരു പ്രത്യേക സമുദായത്തിൽ ഇടപെടലിൽപ്പെട്ടവരാണെന്ന ആരോപണം വരെ ഉയർന്നു. എംപാനൽ നിയമനത്തിൽ രാഷ്ട്രീയ ഇടപെടൽ കൂടിയതാണ് താൽക്കാലിക ജീവനക്കാരുടെ അംഗബലം 10,000 കവിയാൻ കാരണം. തൊഴിലാളി സംഘടനകളുടെ സമ്മർദ്ദത്തെ തുടർന്ന് 10 വർഷത്തിലേറെ സർവീസ് ഉള്ളവരും വർഷം 210 ഡ്യൂട്ടി തികച്ചവരുമായവരെ 2011 സർക്കാർ സ്ഥിരപ്പെടുത്തി. ഇതിൽ 4,250 പേർക്ക് നിയമനം ലഭിച്ചപ്പോൾ 3,251 കണ്ടക്ടർമാരും അതിൽ ഉൾപ്പെട്ടു. ശേഷിക്കുന്നവർക്കും ജോലിയിൽ തുടരാൻ പ്രേരണ നൽകിയത് ഈ സ്ഥിരപ്പെടുത്തലാണ്. 2011 ശേഷം എംപാനൽ നിയമനം നടന്നിട്ടില്ല. വിവിധ വിഭാഗങ്ങളിലായി 8,023 താൽക്കാലിക ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ കണ്ടക്ടർമാരല്ലാത്തവരുടെ ഭാവി ഇപ്പോൾ തുലാസിലാണ്. സമരം ചെയ്യുന്ന എംപാനൽ കൂട്ടായ്മയുടെ ഭാരവാഹികളെ ചർച്ചയ്ക്ക് വിളിച്ച മന്ത്രി AK ശശീന്ദ്രൻ അവർക്ക് പ്രതീക്ഷ നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ കോടതി ഉത്തരവ് പ്രകാരം പിരിച്ചുവിട്ടവരെ തിരിച്ചൊരുക്കുന്നതിന് ഓർഡിനൻസ് ഇറക്കുന്നതിനെ കുറിച്ച് വരെ ഇപ്പോൾ ചർച്ച നടക്കുന്നുണ്ട്. സ്വന്തം ഓഫീസിലെ ഫയലുകളിലുള്ള റിപ്പോർട്ടുകൾ കൂടി മന്ത്രി ദയവായി ഒന്ന് വായിച്ചു നോക്കണം. അപ്പോൾ വഴി തെളിയും. 3,861 കണ്ടക്ടർമാർ പുറത്തുപോയപ്പോൾ റിസർവ് കണ്ടക്ടർമാരായി പ്രവേശിച്ചത് 1,500 പേരാണ്. ബാക്കി ഒഴിവുകൾ ഇപ്പോഴുമുണ്ട്. സ്വകാര്യ ബസ് വാടകയ്ക്കെടുത്തുകൊണ്ട് KSRTCയുടെ സാന്നിധ്യം കൂട്ടാനുള്ള പദ്ധതി ഗതാഗത വകുപ്പിനുണ്ട്. ഒരു നിശ്ചിത തുക വാടക നൽകി സ്വകാര്യ ബസ് വാടകയ്ക്ക് ലഭിക്കുമ്പോൾ ആ ബസ് ഓടുന്ന റൂട്ടും കിട്ടും. KSRTC നിയമിക്കേണ്ടത് കണ്ടക്ടർമാരെ മാത്രമാണ്. ആ പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ തന്നെ തീരാവുന്നതേയുള്ളൂ ഈ പ്രശ്നം. പങ്ക്തി നാളെയും തുടരും.